അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടുണ്ട് കാര്യം, നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിത്തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവൻ ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടുമില്ല, വെച്ച് കെട്ടിയിട്ടുമില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക, അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നു കളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂലം നാശം ചെയ്യുന്നത് പോലെ ശൂന്യമായിരിക്കുന്നു. ജീവൻ പുത്രി മുന്തിരി തോട്ടത്തിലെ കുടലിൽ പോലെയും വെള്ളരി തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെയാകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശവുമാകുമായിരുന്നു. സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിന്റെ ന്യായ പ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനെന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സം കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളുകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടു കുറ്റന്മാരുടെയോ രക്തം എനിക്കിഷ്ടമല്ല. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആര്? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശാപത്തും സഭായോഗം കൂടുന്നതും നീതികേട് ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ചു പുഷിച്ചിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണുകളെ മറച്ചുകളെയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് നീക്കി കളയുവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ന്യായമന്വേഷിപ്പിൻ. പീഡിപ്പിക്കുന്നവരെ നേർവഴിക്കാക്കുവിൻ. അനാഥരു ന്യായം നടത്തി കൊടുക്കുവിൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നീഹോ വരളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെയായി തീരും. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായി തീരും. യഹോവയുടെ വാര അരളി ചെയ്തിരിക്കുന്നു. വിശ്വസ്ത നഗരം വേശ്യായി തീർന്നിരിക്കുന്നത് എങ്ങനെ? അതിൽ ന്യായം നിറഞ്ഞിരുന്നു, നീതി വസിച്ചിരുന്നു. ഇപ്പോഴെ കൊലപാതകന്മാർ നിന്റെ വെള്ളി കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്നു വിരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ, കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ. അവരൊക്കെ സമ്മാനപ്രിയരും പ്രതിഫലം കാംക്ഷിക്കുന്നവരുമാകുന്നു. അവർ അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നില്ല. വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നതുമില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ വല്ലഭനായി സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ എന്റെ വൈരികളോട് പക വീട്ടി എന്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. ഞാൻ എന്റെ കൈനീട്ടി നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കി കളയുകയും നിന്റെ വെള്ളിയമൊക്കെ നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദിയെങ്കിലെന്ന പോലെ, നിന്റെ ആലോചനക്കാരെ ആരംഭത്തെങ്കിലെന്ന പോലെയാക്കും. അതിനുശേഷം നീ നീതിപുരമെന്നും വിശ്വാസനഗരമെന്നും വിളിക്കപ്പെടും. സീയോൻ ന്യായത്താലും അതിൽ മനം തിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും. എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും. യഹോവേഷിക്കുന്നവർ മുടിഞ്ഞുപോകും. നിങ്ങൾ താല്പര്യം വെച്ചിരിക്കുന്ന കുരുവലങ്ങളെ കുറിച്ച് നാണിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തോട്ടങ്ങൾ നിമിത്തം ലജ്ജിക്കും. നിങ്ങൾ ഇലപൊഴിഞ്ഞ കരുവേലകം പോലെയും വെള്ളമില്ലാത്ത തോട്ടം പോലെയും ഇരിക്കും. ബലവാൻ ചണനാരു പോലെയും അവന്റെ പണി തീപ്പൊരി പോലെയുമാകും. എടുത്തുവാൻ ആരുമില്ലാതെ രണ്ടുപേരും ഒരുമിച്ച് വെന്തു പോകും. ബാറയ്ക്കുമോർ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം.
യവനൻ ശിക്ഷത 9 അധ്യായം. അവൻ കടന്നു പോകുമ്പോൾ റബിയിലെ കുരുനായൊരു മനുഷ്യനെ അവൻ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബിയും ഇവൻ കുരുനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനും ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രയും, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാതെ രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശിലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനുമായ കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് പിശയാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ എന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെയെന്ന് അവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന്, അവൻ, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ശിലോഹം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവന് എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല എന്നവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് ശബ്ബത്തുനാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവർ എന്റെ കണ്ണിന്മേൽ ചേർ തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ഈ മനുഷ്യൻ ശബ്ദ പ്രമാണിക്കായികൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാവിയായൊരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന്, അവനൊരു പ്രവാചകനെന്നേ അവൻ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ചു ചോദിക്കുവോളും അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചുവെന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവന് ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അവർ അവനോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല, അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല, അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രയും അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവർ പള്ളിപ്രശ്നനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞതൊത്തിരിയുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞത്. കുരുടനായിരുന്ന മനുഷ്യന് അവൻ രണ്ടാമതും വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപിയെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറയുന്നു. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പീൻ ഇച്ഛിക്കുന്നത് എന്ത്, നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അങ്ങനെ സ്വീകരിച്ചു. നിങ്ങൾ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാഞ്ഞത് ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഉണ്ടായതു മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവനെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞു അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ട് അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനെയും അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ടോ, എന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെയെന്ന് പറഞ്ഞു. ഉടനെ അവൻ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടരാകാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. അവനോട് കൂടെയുള്ള ചില പരീശന്മാരത് കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട് നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു.
നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന. പ്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ നാം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത്വെസ്റ്റ് ഭദ്രാവതരണത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് അനുഗ്രഹവും കൃപയും ചൊരിഞ്ഞു തന്നതിന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എല്ലാ കൃപകളും ദൈവം ചൊരിഞ്ഞു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. അതോടൊപ്പം ഇതിനെ നയിക്കുന്ന അഭിനന്ദ തിരുമനത്തിനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ഭാഗമാകുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, വന്നിയ വി സി വർഗീസ് അച്ഛൻ, ഐസക്കി പ്രകാശച്ചൻ, സക്കറിയ റമ്പാച്ചൻ, തമ്പാനച്ചൻ, ദൂരഞ്ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. സെന്റ് തോമസ് പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മ അന്യമായി തീരുവാനും അതിൽ കൂടി ദൈവകൃപകളെ സമഗ്രമായി കണ്ടെത്തുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ എന്നുള്ള ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, ഇമ്പമുള്ള ജീവിതവും ദാനമാനങ്ങളും തുമ്പാമാത്ര സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലയാടിയ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാട ീടേണമേ. നേരു നീര പാമ്പാഴിയോ നീണ്ട നാടയോ ഗുരുതോ, പാരങ്കാരൻ ഞോടുന്നാതോ പാരീരിലും ഭാഗ്യങ്ങളോ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ. എന്തോ നീകൾ ീച്ചിടുന്നോ എല്ലാമേനി ആശീർവാദം. നിന്റെ ഹിതം പോലെ എന്നെ
നിത്യം നാടത്തിടെ നാമേ എന്തോ ഗുണ നന്നാറിയ ഇല്ല ജ്ഞാന നിന്നിൽ നാഥ നിന്റെ രോദിമിത്തം മേരേ മാർഗ ശിൽപ്പിരിച്ചു നിന്റെ ഹീതം പോല എന്നെ നിത്യം നാടത്തിടേണാവേ അഗ്നിമേഘ തോണോകേണ അടിയാനേയെന്നും നാടത്തി അനുദിനം കോരുന്നു അപ്പനെ കാടാക്കിക്കുക നിന്റെ ഹിതം പോല എന്നെ നിത്യം നാടത്തിടേണമേ.
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഒരുങ്ങൾ സ്തുതി. നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം നിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിശുദ്ധ സ്വർഗത്തിലെ പോലെ ഭൂയിലുവാകണമേ. ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ നിങ്ങോട്ടോ ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്ന രാജീവ ശക്തി മാത്രവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. എന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യമർത്തോറിയമ്മേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമീൻ.
ബാറയ്ക്കുമോർ സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ മഹാഭാവികളായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് കൃപയോടെ ഞങ്ങളോട് ഉത്തരമുള്ള ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങളുടെ എല്ലാവരെയും നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങൾക്കതിനോടുള്ള അനുസരണവും ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിച്ചു തരണമേ. സത്യാർവവും നന്മകൾക്ക് താല്പര്യവും ഹൃദയപ്രകാശവും തിന്മകളോടുള്ള വെറുപ്പും ആശ്വാസത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ദീർഘായുസ്സും നല്ല അവസാനവും പാപമോചനവും സ്വർഗരാജ്യത്തിലെ അവകാശവും നൽകണമേ. ഇവിടെ അഴിഞ്ഞു പോകുന്ന ഭവനത്തെ ഞങ്ങൾ സ്നേഹത്തോടെ ഒരുമിച്ച് പാർത്ത് നിന്നെ സ്തുതിപ്പാൻ ഇടയാക്കണമേ. അതുപോലെ തന്നെ അവിടെ അഴിവില്ലാത്ത ഭവനത്തിലും ഞങ്ങൾ ഒരുമിച്ച് വസിച്ച് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങൾ ഒരുവനെ എന്നിന്റെ പരമാത്മ രാജ്യത്തിൽ നിന്ന് പുറത്ത് തള്ളിക്കളയരുത്. കർത്താവ് ഈ ആയുസല് പഞ്ഞത്തിൽ നിന്നും വസ്ത്രയിൽ നിന്നും പെട്ടെന്നുള്ള മണ്ണത്തിൽ നിന്നും മിന്നലുകളിൽ നിന്നും ഇടികളിൽ നിന്നും രാജുക്കളുടെയും ദുഷ്ടമനുഷ്യരുടെയും ശത്രുക്കളുടെയും ദുഷ്ടജന്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെപ്പോഴും എന്നേക്കും നിന്റെ ഇഷ്ടമോഹം ചെയ്ത് നിനക്കുള്ളവരായിരിക്കാനും നിന്റെ കുടുംബങ്ങൾക്ക് പാത്രമായി തീരുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവുകൂടാതെയും വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പല പാപങ്ങളെയും ദയവായി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെയും വിശ്വാസ ഞങ്ങളുടെ വാങ്ങിപ്പോരെയും പാപമോചനത്തിനും സ്വർഗരാജ്യത്തിനും യോഗ്യരാക്കി തീർക്കണമേ. ദൈവമേ, ഞങ്ങൾ അയോഗ്യരെങ്കിലും നിന്റെ ഏകപുത്രന്റെ മാതാവായ വിശ്വകന്യാമിന്റെയും സർവപരിശുദ്ധന്മാരുടെയും മാർത്തോമാ ശ്ലീഹായുടെയും മാർഗ്രിഗോറിയസ്താവിന്റെയും മാതീവന്യസ്താവിന്റെയും പ്രാർത്ഥനകളാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ മേലുള്ള നിന്റെ സർവകൃപകൾക്കും വേണ്ടി നിന്നെയും നിന്റെ ഏകപുത്രനെയും നിരപരിശുദ്ധരായും എല്ലാ സമയത്ത് എന്നേക്കും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനും ഇടയാക്കണമേ. ബാരക്കുമാർ ഹോശബകുല സുബാൻ ലവൽ മീൻ
പ്രിയക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അഭയന്യ തിരുമേനി, പന്നീരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ ബുധനാഴ്ചയും അല്പസമയം നമ്മുടെ ഹൃദയങ്ങളെ കർത്തൃസന്നിധിയിൽ പകരുവാനും നമ്മുടെ സങ്കടങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഉയരങ്ങളിൽ നിന്ന് ആത്മീയ ശക്തി പ്രാപ്യമാക്കുവാനും ഒക്കെ ഈ സമയം വേർതിരിപ്പിക്കപ്പെട്ട് നമുക്ക് ഒരുക്കി തരുന്ന തമ്പുരാന്റെ കരുണയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കാം. ആരൊക്കെ കൈവിട്ടാലും ഒരിക്കലും കൈവിടാത്ത അരുമനാഥനാണ് ദൈവം എന്നുള്ളത് പരമാർത്ഥമാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുനിമിഷം ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. സങ്കടങ്ങളുടെയും പ്രതിസന്ധികളുടെ ഒക്കെ മധ്യത്തില് ഓരോ നിമിഷവും നിലവിളിക്കുന്ന മക്കളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ഏത് തീവ്രമായ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കരുത്തുറ്റ കരങ്ങളിലാണ് നമ്മളെപ്പോഴും എന്നുള്ളൊരു ബോധ്യം കൂടുതൽ പ്രതീക്ഷയോടും പ്രത്യാശയോടും ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് ഇടവരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. 147 സങ്കീർത്തനം അതിന്റെ 3 വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അതെത്ര ആത്മീക ബോധത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അല്ലാത്ത ഔന്നിത്യത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും മനം തകർക്കപ്പെടുന്ന അല്ലെങ്കിൽ ശരീരം അല്ലെങ്കിൽ മനസ്സ് മുറിയപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെട്ടു പോകാനോ പിന്മാറാനോ ഒന്നും കഴിയില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ കൂടി ആ ഒരു അനുഭവങ്ങൾ ഉണ്ടാകുന്നുള്ള സംശയമൊന്നുമില്ല. പലപ്പോഴും ഈ മനം തകരുമ്പോഴും മുറിവിന്റെ വേദന ഉണ്ടാകുമ്പോഴും നമ്മളൊക്കെ പലപ്പോഴും ശ്രമിക്കാറുള്ളത് മറ്റാരെങ്കിലും ഒക്കെ നമ്മളെ സഹായിക്കും, ആരുടെങ്കിലൊക്കെ വാക്കുകളോ സാന്നിധ്യമോ ഒക്കെ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവണമെന്ന് ബോധമൊന്നുമില്ല. വാസ്തവത്തിൽ സ്വസ്ഥത കിട്ടണമെങ്കിൽ ദൈവം വിചാരിക്കണം. അവിടെ മാത്രമേ ഉള്ളൂ സ്വസ്ഥതയുടെ ഉറവിടം. കാരണം നമ്മൾ ആരെന്ന്, നമ്മുടെ മുറിവുകൾ എന്തെന്ന് നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒറ്റ ഒരാളുണ്ടെങ്കിൽ ദൈവമുള്ളൂ. വേറെ ആർക്കും ഇത് മനസ്സിലാവുകയില്ല. എല്ലാവരൊക്കെ ഇങ്ങനെ കേട്ടിരുന്ന് പോവും. ചിലർ മാറിയിരുന്ന് ചിരിക്കും, ചിലർ അയ്യോഭാവം പറയും, ചിലർ കുറ്റപ്പെടുത്തും. ഇത്രയൊക്കെ ഉള്ളു സംഭവിക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ നാം ആയിരിക്കുന്ന മാനസിക നിലവാരത്തിൽ നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒറ്റ ഒരാളെ ദൈവമേ ഉള്ളൂ. അപ്പൊ ആ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ഉദ്ദേശവും. അതുകൊണ്ട് അപ്പോഴും നമ്മുടെ ഇതൊരു അത് പരമാർത്ഥമാണ്. സങ്കടത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ, അവിടെ നിന്ന് ഇറങ്ങിപ്പോഴുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം വാക്കുകൾക്ക് അതീതമാണ്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഈ ദൈവാശ്രയ ബോധവും ദൈവിക വിചാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയിരുന്നെങ്കിൽ, ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ലോകത്തിൽ അധികം നിരാശ കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചതിനായിരുന്നു. ഏത് പ്രതികൂലതകളുടെയും ഏത് നൊമ്പരങ്ങളുടെയും മധ്യത്തിലൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ കരുത്ത് നമുക്ക് ഉയരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആ കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എപ്പോഴും ജീവിപ്പാനായിട്ട് നമുക്കിടയാകണം. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ നോമ്പില് ആ ഒരു ബോധ്യത്തിലേക്ക് കൂടെ വരട്ടെ, കൂടുതൽ വളരാൻ നമുക്കിടയാവട്ടെ. പ്രതിസന്ധികളും മുറിവുകളും താഴ്ത്തിക്കെട്ടലുകളും അപമാനങ്ങളും അതിനേക്കാളൊക്കെ ഉപരി പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമുക്ക് ആ ഒരു കരുത്തുറ്റ കരങ്ങളിൽ ആശ്രയിക്കാം. ദൈവം മുമ്പാകെ അടുത്തിരുന്നവരെ ഒരിക്കലും ദൈവം തള്ളിക്കളയുകയില്ല. എന്റെ മനസ്സ് നാം ആയിരിക്കുന്നത് പോലെ എന്റെ മനസ്സ് തിരിച്ചറിയുവാനും നാം അർഹിക്കപ്പെടുന്നത് പോലെ നമുക്ക് ലഭ്യമാകേണ്ട സ്നേഹം നമുക്ക് നൽകാനും ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മാത്രമേ നമുക്കൊരു ആശ്രയത്തിന്റെ അടിസ്ഥാനമുള്ളൂ എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ വിശ്വാസത്തെ വളർത്തിയെടുക്കാൻ, വിശ്വാസത്തെ കുറെ കൂടെ പ്രോജ്വലിപ്പിക്കാൻ ഈ നോമ്പിന്റെ ദിനങ്ങളും ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്കായി ഒരുക്കി തരുന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മ നൽകുന്ന നിമിഷങ്ങളും ഒക്കെ നമുക്ക് പ്രയോജനീഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്ന പരിശുദ്ധ നോമ്പിൽ കൂടി യാത്ര ചെയ്തു അഞ്ചാഴ്ചകൾ നമ്മൾ പിന്നിട്ടു. ഈ അഞ്ചാഴ്ചകൾ പിന്നിടുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കുന്നത് എങ്ങനെ ദിവസങ്ങൾ ഇത്രയും പോയി എന്നുള്ളത്. ആറാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അടുത്ത ആഴ്ച കർത്താവ് കുരുടിന് കാഴ്ച കൊടുക്കുന്ന വായനയാണ്. അപ്പം പുതിയ കാഴ്ചകൾ ഓരോ ഏജ് കഴിയുമ്പോഴും നമ്മുടെ ശരീരത്തിന്റെ കാഴ്ചകൾ മങ്ങുന്നു നമുക്കറിയാം. ഞാൻ ചോദിക്കുന്ന പല ഇന്നലെ കണ്ണിന് സർജറി ഉണ്ടായിരുന്നു ഇന്നലെ എന്ന് പറയുന്നവരാ പലരും ഒക്കെ. തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറയുന്നു. പക്ഷെ കണ്ണിന്റെ കാഴ്ച കുറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ കാഴ്ച വെട്ടം കൂടുതൽ കാണത്തക്ക വേണം. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 96-ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ടി ജെ ജോഷുവ ചെറിയ പ്രസംഗം കേൾക്കാനിടയായി. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഒരു എന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വാക്കുകളും എല്ലാവർക്കും നൽകുന്ന ഒരു പ്രത്യാശ ശക്തമാണ്. ക്യാൻസറിന്റെ രൂക്ഷമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു വലിയ അത്ഭുത സാക്ഷ്യമായി സഭയില് ഒരു സഭയിലെ മുഴുവൻ മെത്രാപൊലിത്തമായുടെ ഒക്കെ ഒരു ഗുരുനാഥനായി ഇന്ന് അദ്ദേഹം വിളങ്ങുന്നതിന് പിന്നിൽ അദ്ദേഹം ദൈവസന്നിധി ചെലവഴിച്ച ഒത്തിരി നിമിഷങ്ങളുണ്ട്. അത് ഒന്നോ ഒന്നല്ല, ഏതാണ്ട് 96 വർഷങ്ങൾ തന്നെ നീണ്ട കാലഘട്ടം തന്നെ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയ്ക്ക്. അദ്ദേഹം പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. എന്റെ കാഴ്ചകൾ മങ്ങി, ഒരു സൈഡിലെ കാഴ്ച വളരെ കുറവാണ്, പക്ഷെ എന്റെ രണ്ട് കാഴ്ചകൾ മങ്ങിയിട്ടും എന്റെ ഹൃദയത്തിന്റെ വെട്ടത്തിന് ഒട്ടും കുറവില്ല. അതിൽ കേൾക്കുന്ന എല്ലാവർക്കും ഒരു വലിയ ഉത്തേജം, എല്ലാവരും കൈയടിച്ചത് കേട്ടോ. ഈ ഏജിലും ഹൃദയത്തിന്റെ വെട്ടം കുറയാത്ത മനുഷ്യരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം നിരന്തരം വേദപുസ്തകം വായിക്കുകയും പ്രത്യേകിച്ച് പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളെയൊക്കെ കൂടുതൽ ധ്യാനിച്ച് പഠിച്ച് പഠിപ്പിച്ച് ആ ഒരു ദർശനബോധമൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകുമ്പോൾ ആ തീരത്തിന്റെ പരിസരത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ലെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഗുരുക്കന്മാരുടെയൊക്കെ ആത്മീക ദർശനത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം, ഹൃദയത്തിന്റെ ശരീരത്തിന്റെ വെട്ടങ്ങളൊക്കെ വാങ്ങിപ്പോയാലും ഹൃദയത്തിന്റെ വെട്ടം കുറയാതെ അത് കൂടുതൽ ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും എനിക്ക് മുമ്പിൽ എനിക്ക് മാത്രം കാണാനല്ല എനിക്ക് സഹജീവികൾക്കും കാണത്തക്കവണ്ണം എടുത്തുപയോഗിക്കണം എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ടോണി എം യോഹന്നാൻ അച്ഛനാണ്. അച്ഛന് മാവേലിക്കര ഭദ്രാസനത്തിലെ വൈദികനാണ്, യുവവൈദികനാണ്. അതോടൊപ്പം തന്നെ കാർത്തികപ്പള്ളി അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഭദ്രാസനത്തിന്റെ വിവിധ തലങ്ങളിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മലങ്കര സഭയിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണ ശുശ്രൂഷകനായിട്ടും അച്ഛന് സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ നമുക്കുണ്ടായത് ഏറ്റവും അനുഗ്രഹമായും ദൈവം തന്ന ഒരവസരമായിട്ടും കരുതുന്നു. തിരക്കെട്ട നിമിഷങ്ങളിലും അച്ഛന് അല്പസമയം നമുക്ക് വേണ്ടി സമയം വേർതിരിച്ചു. പ്രിയപ്പെട്ട സാലി കൊച്ചമ്മ അതിനൊരു മുഖാന്തരമായി അച്ഛനോടുള്ള സ്നേഹം നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വളരെ എല്ലാവരുടെയും നാമധേയത്തിൽ വളരെ സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അനുതാപത്തിന്റെ ഏതാനും ഈരടികൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ദൈവോദനത്തിൽ നിന്ന് ധ്യാനിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ദൈവഭാഗ സമർപ്പിക്കുന്ന കർത്താവെ കരയില്ലാത്ത ഗീതത്തിന്റെ സച്ചിത്തുകൾ സദ്വചനങ്ങൾ എന്നാരംഭിക്കുന്ന ഭാഗം നമുക്ക് ദൈവഭാഗ സമർപ്പിക്കാം.
സച്ചിന്തകൾ സദ്വചനങ്ങൾ
നന്മകളും നീവായോരോന്നും എപ്പോഴും ഉണ്ടായിടുന്ന നിർമ്പാല ചിത്തം നൽകണമേ ദുർനീതികൾ ദുശ്ചിന്തകളും എല്ലാ വകത്തിൻ മകളെയും എത്രയുമകലത്താക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ അൻപുടയോനെ പ്ലാസയമെന്നിൽ നീ തന്ന് പാപമകന്നും നിൻ ചേർച്ച ഞാൻ നേടുകിലേറ്റന്ന് നാഥായിതുപോൽ കൃമ്പരമാ ഇത്തവരിക്കരുളിടണമേ എന്നിൽ സ്ഥിരവും ചൊവ്വുമെഴും ഗൃഹായെ പുതുതാക്കണമേ നിന്റെ വിശുദ്ധാത്മാവിനെ നീ എന്റെ മനസ്സിലിരുത്തണമേ അതിൽ നിന്നു ദുരാത്മാക്കള നീ നിരത്തേടത്താക്കണമേ മാമോദീസായുടവെള്ളം എന്നിൽ സ്ഥിതി ചെയ്യുന്നയ്യോ കർത്താവേ ദുഷ്ടാത്മാക്കൾ എന്നിലിരിപ്പിടവേ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ടോണി അച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ അച്ഛൻ,
നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥിക്കാം. അരുണിവാനും സ്നേഹനിധിയുമാകുന്ന ദൈവമേ, അനുഗ്രഹത്തോടെ ഈ നിമിഷം ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്റെ സന്നിധിയിലായിരിക്കുവാനും തിരുവചനങ്ങളെ ഗ്രഹിക്കുവാനും പഠിക്കുവാനും തന്ന അവസരത്തിനായി നമ്മെ സ്തുതിക്കുന്നു. പരിശുദ്ധമാകുന്ന നോമിന്റെ തീർത്ഥാടനം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് നവ്യമാകുന്ന അനുഭവത്തിനും കുടുംബത്തിനും കാരണമായി തീരണമേ. എന്റെ പുനരുദ്ധാനത്തിന്റെ സന്തോഷം ഒന്നിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾക്കും ഞങ്ങളുടെ സഹജീവികളോടും ചേർന്ന് പങ്കുവെക്കുവാൻ തോന്നും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുവചനങ്ങൾ ഗ്രഹിക്കുവാൻ സമയത്തെ ചെലവിടുന്നു. പരിശുദ്ധാത്മാവിന്റെ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണം. അതിന്റെ പിതാവിന്റെയും പുത്രന്റെയും ബെസ്റ്റ് നാമത്തിൽ തന്നെ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവനീയ തിരുമേനി, അന്നേരായ വൈദിക ശ്രേഷ്ഠർ, അവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഏറെ സന്തോഷം ഇങ്ങനെയൊരു ഫെലോഷിപ്പിൽ, പ്രയർ ഫെലോഷിപ്പിൽ പങ്കാളിയാകുവാൻ സാധിച്ചതിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ഒരു നിയോഗമാണ്. എങ്കിലും ദൈവകരുണ എന്ന് കണ്ട് ദൈവത്തിൽ മാത്രം ഞാൻ ശരണപ്പെടുകയും അമുഖ വാക്കുകളൊന്നും ഇവിടെ പ്രസക്തമല്ല. ഈ വാക്കുകൾ ആരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് നിശ്ചയമില്ല. എങ്കിലും ദൈവനിൽ ആകുവാൻ തക്കവണ്ണം പരിശുദ്ധ നോമ്പിന്റെ അവസരത്തിൽ പരസ്പരം ചേർന്നിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ഒന്നിച്ച് പഠിക്കുവാനും ലഭിക്കുന്ന അവസരം അത് അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ നോമ്പിന്റെ തീർത്ഥാടൻ അതിന്റെ ആദ്യ വഴികൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ആദ്യ നോമ്പ് മുതൽ നമ്മോട് ചേർന്ന് പ്രത്യക്ഷമായും സജീവമായും നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ ജീവൻ നൽകുന്ന സ്ലീബ കൂട്ടുചേരുന്നുണ്ട്. നമ്മുടെ ചിന്തകളും ദിനങ്ങളും ദിനവും ചലനവും എല്ലാം നമ്മുടെ ആത്മത്തിന് അതിനാലെ രക്ഷ നൽകിയ ഈ സ്ലീബായി തന്നെയാണ്. നമുക്കറിയാം സ്ലീബ എന്ന് പറയുന്നതിന് നമ്മുടെ ആരാധന ഭാഷകളിൽ ആവർത്തിച്ച് വരുന്ന ഒരു ഉപമാനം പുരുഷമരം എന്നുള്ളത്. മരം അനേക ജീവജാലങ്ങൾക്ക് കണലേകുന്നുണ്ട്, അനേക ജീവജാലങ്ങൾക്ക് ഫലങ്ങൾ നൽകുന്നുണ്ട്, അനേക ജീവജാലങ്ങൾക്ക് കൂടൊരുക്കുന്നുണ്ട്, അനേകം ജീവജാലങ്ങൾക്ക് ശ്വസിക്കുവാനായി വായുവിനെ നൽകുന്നുണ്ട്. ജീവൻ നിലനിർത്തുവാൻ തക്കോണം സാധിക്കുന്ന പോലെ ആർക്കും ആശ്രയിക്കുവാൻ, കണലേകുവാൻ, ശ്വാസമാകുന്ന, ജീവനാകുന്ന സ്ലീബായിലാണ് നമ്മുടെ ആരാധന മുഴുവനും കേന്ദ്രിതമാകുന്നത്. ആമുഖ വാക്കുകളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ദൈവത്തോടെ ചേർന്നിരിക്കുവാൻ തക്കവണ്ണമേ നമുക്ക് കഴിയത്തുള്ളൂ. ജീവിതത്തിന്റെ എന്ത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുകയാണെങ്കിൽ ആ പ്രതിസന്ധികളെ യഥാവണ്ണം അതിജീവിക്കുവാൻ തക്കോളം നമുക്ക് സാധിക്കും. സ്ലീബ ആ കണൽ നമ്മോട് ചേർന്ന് നമുക്ക് നൽകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ തീർച്ചയായും അവന്റെ ആന്തരികമായും ബാഹ്യമായും അവനിൽ നല്ല മാറ്റങ്ങൾ നമുക്ക് കണ്ടുവരാൻ തക്കോളം സാധിക്കും. ഈ ജ്ഞാനം എന്ന് പറയുന്ന വാക്കിന്റെ പ്രത്യേകതയൊക്കെ അറിയാവുന്നതാണ്. ശ്രദ്ധ അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തുക, ഉള്ളിലേക്കുള്ള ഒരു ശ്രദ്ധയാണ്. ഞാൻ ആര് എന്നുള്ള ഒരു തിരിച്ചറിവ് ഏത് ധ്യാനങ്ങളുടെയും അർത്ഥം ആന്തരികമാണ് അർത്ഥത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ധ്യാനത്തിന്റെ ഏകാന്തതയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് കുറെ തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട്. ഒരു ഭക്തൻ ഈ പ്രത്യേകിച്ച് ഈ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താണ്, ഞാൻ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ തരണത്തിലാണ്. വേദവാക്യങ്ങൾ ഉദ്ധരിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ തക്കോണം കഴിയുന്ന മാറ്റങ്ങൾ എന്താണ്, അതിനെ മൂന്ന് വേദഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം, പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ അനുഭവങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് ഉപവാസം എന്ന് പറയുന്നത്. ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന ഈ അനുഭവത്തിൽ നമുക്കുണ്ടാകുന്ന മാറ്റം ചിന്തിക്കുന്നത്, ഒന്നാമതായി ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം അവന്റെ കാഴ്ചയിലാണ്, ദർശനത്തിലാണ്. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവ ദർശനം എന്ന് തന്നെ പറയുന്നത് അവന്റെ വ്യക്തി ജീവിതത്തിന് ഒരു മാറ്റത്തിന് കാരണമായി മാറുന്നുണ്ട്. അതിന് ഉദാഹരിക്കുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിൽ യെശയ്യാപ്രവാചകന്റെ ദർശനം അതിന് മാതൃകയായിട്ട് നമുക്ക് എടുക്കുവാൻ തക്കോളം സാധിക്കും. 6:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സെറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തർ 6-6 ചിറകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുമെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപടിയുള്ള അടിസ്ഥാനം പുലങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തെറാപ്പുകളിൽ ഒരുത്തൻ ത്യാഗപീഠത്തിൽ നിന്ന് കൊടി കൊണ്ടുവന്ന ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു, അതെന്റെ വായ തുടിവിച്ചു. ഇതാ, ഇത് നിമിത്തം നിന്റെ അധരങ്ങൾ തൊട്ടതിനാൽ നിന്റെ അകർത്യം നീങ്ങി, നിന്റെ പാപത്തിന്റെ പരിഹാരം വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾ നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതിന്റെ പശ്ചാത്തലം നമുക്ക് നല്ലവണ്ണം അറിയാം. യെശയ്യാപ്രവാചകൻ ഉണ്ടാകുന്ന ദർശനമാണ്. ആ ദർശനത്തിന്റെ പ്രത്യേകത തെറാപ്പുകളുടെ സാന്നിധ്യമുണ്ട്. എരുതീമയന്മാരാണ് അവർ. നമ്മൾ പാടുന്ന പോലെ അഗ്നിമയന്മാർ ആരെ കണ്ട് വിരച്ചിടുന്നു പറയുന്നത് പോലെ ആ ദർശനം യഥാർത്ഥത്തിൽ യെശയ്യാപ്രവാചകൻ അവിടെ കാണുകയാണ്. ഒന്നാമതായിട്ട് ആ മനുഷ്യന് ഉണ്ടാകുന്ന മാറ്റം, ആ ദർശനത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാറ്റം നമുക്ക് 5-ാം വാക്യത്തിൽ തന്നെ വായിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പാപത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുന്നുണ്ട്. 5-ാം വാക്യത്തിൽ കാണുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ പാപത്തെ പറ്റി അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാകുകയാണ്. പിന്നീട് 2-ാമത് കാണുന്നുണ്ട്, 2-ാമത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ്, ഞാൻ ആരാണ്, ഹൂ ആം ഐ, ഞാൻ ആരാണ് അദ്ദേഹം പറയുകയാണ്. അശുദ്ധി അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാപമോചനം പ്രാപിക്കേണ്ട ഒരു മനുഷ്യനാണ് ഉള്ള തിരിച്ചറിവിലേക്ക് വരികയാണ്. തന്റെ ജീവിതത്തിന്റെ എല്ലാ മ്ലേച്ഛതകളും പാപമാലിന്യങ്ങളും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയെ സഹായിക്കുന്നതാണ് ദൈവത്തോട് ചേർന്നുള്ള ഉപവാസം എന്ന് പറയുന്നത്. ദൈവത്തോട് ഉപവസിക്കുന്ന ഒരു മനുഷ്യന് സ്വയം ഒരു പരിശോധന ഉണ്ടാക്കി ഞാൻ ആരാണെന്നും എന്റെ പാപബോധത്തെ, എന്റെ പാപവസ്ഥയെ ഇടാവണ്ണം ഗ്രഹിക്കുവാൻ തക്കോണം സാധിക്കും. ഈ ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട്, ദൈവത്തിന്റെ വേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് കടന്നു പോകുന്ന ജനത്തിന് ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം നമുക്ക് പറയാൻ സാധിക്കും. ദൈവത്തോട് ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായി ഉപവാസത്തിനായി നോമ്പിന്റെ അനുഭവങ്ങളിലെയും ആത്മീയമാകുന്ന അധ്വാനങ്ങളുടെ കൂട്ടത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴൊക്കെ ഒരു മനുഷ്യന് ഉണ്ടാകുന്നതാണ് ഈ പാപബോധം എന്ന് പറയുന്നത്. പിന്നീട് ആ പാപബോധത്തിന്റെ നടുവിൽ അവിടെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, സെറാഫുകളിൽ ഒരുവൻ യാഗപീഠത്തിൽ നിന്ന് കൊടിയിൽ കൊണ്ടുവന്നൊരു തീക്കനൽ എടുത്ത് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുത്ത് പറന്നു വന്നു, അതെന്റെ വായിക്ക് തൊടുവിച്ചു. ഇതാ ഇതു നിമിത്തം എന്റെ അധരങ്ങൾ തൊട്ടതിനാൽ അകർത്യം നീങ്ങി എനിക്ക് പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. അതിനുശേഷം താഴോട്ട് വായിക്കുന്നുണ്ട്, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്നതിന്റെ കർത്താവ് ശബ്ദം കേട്ടിട്ട് അടിയനെ ഇത് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ദൈവദർശനത്താൽ പുതിയൊരു ദൗത്യം ഈ മനുഷ്യൻ ഏറ്റെടുക്കുകയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റവും ഇത് തന്നെയാണ്. ഞാൻ ആരെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നു, എന്റെ പാപാവസ്ഥയെപ്പറ്റി ഗ്രഹിക്കുന്നു. അതിന്റെ കാരണത്താൽ ആ പ്രാർത്ഥനയെങ്കിൽ ആ ദർശനത്തെങ്കിൽ തീർച്ചയായും എന്റെ പാപങ്ങൾ കഴുകി കളയാൻ തക്കോളം സാധിക്കുന്നു. പുതിയ ദൗത്യമായിട്ട് എനിക്ക് ഇറങ്ങുവാൻ തക്കോളം സാധിക്കുന്നു. നമ്മുടെ എല്ലാ കൗദാർഷിക അനുഭവം പ്രത്യേകിച്ച് കുർബാനയുടെ അനുഭവങ്ങളിൽ നമുക്ക് ഈ ദർശനത്തിന് വേദിയാണ്. അതുകൊണ്ടാണ് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുന്നത്. ദൗത്യം ആരാധനയ്ക്ക് ശേഷമാണ്. ക്രിസ്തുവിനോട് ചേർന്നിരുന്ന ആരാധനയിൽ പങ്കുചേരുന്നപ്പോൾ ആ പങ്കുചേരലിന്റെ അനുഭവത്തിൽ എന്റെ പാപാവസ്ഥ ഗ്രഹിക്കുകയാണ്, വിശുദ്ധ കുർബാന ഞാൻ അനുഭവിക്കുകയാണ്. ആ കുർബാനയുടെ അനുഭവത്താൽ തീർച്ചയായിട്ടും എനിക്ക് പാപമോചനം ലഭിക്കുകയും ഒപ്പം അതെ തുടർന്ന് ആർ നമുക്ക് വേണ്ടി പോകുമെന്നുള്ള ചോദ്യത്തിന് അടിയനെ അയക്കണമെന്നുള്ള നിലയിൽ പുതിയ ദൗത്യമായി സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ തക്കോളം നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നോമ്പിന്റെ പൂർത്തീകരണം ഇങ്ങനെയാകണം. ദൈവത്തോട് ചേർന്ന് ഉപവസിക്കുന്ന ഒരു അനുഭവത്തെ അല്ലെ നോമ്പിന്റെ പ്രത്യേകതയിൽ പിതാക്കന്മാർ എപ്പോഴും പറയാറുണ്ട്. നോമ്പ് എന്ന് പറയുന്നത് മരുഭൂമിയിലേക്കുള്ള ഒരു ക്ഷണമാണ്, വിജനതയിലേക്കുള്ള പാപത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. മരുഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇല്ലായ്മകളാണ്, അവിടെ അല്പം പരിമിതപ്പെട്ട അവസ്ഥകളാണ്. എന്നാൽ അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓപ്ഷനുകളും നമ്മുടേതായിട്ടുള്ള പാഷനും ഒന്നും അവിടെ ക്രമീകരിക്കാൻ സാധിക്കത്തില്ല. ചില ലിമിറ്റേഷന്റെ നടുവിൽ കടന്നു പോകുന്ന സന്ദർഭം, ആ ലിമിറ്റേഷന്റെ നടുവിൽ കടന്നുപോയി നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തക്കോണം സാധിച്ച് പുതിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങുന്ന അനുഭവമായിരിക്കണം യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ഉപവസിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ. അവന്റെ കാഴ്ചകൾക്ക് അവന്റെ ദർശനങ്ങൾക്ക് മാറ്റമുണ്ടാകുക, സ്വന്തം പാപാവസ്ഥയെ തിരിച്ചറിഞ്ഞ് പുതിയ ദൗത്യമായിട്ട് ഇറങ്ങുന്നു. രണ്ടാമതായിട്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന മാറ്റം അവന്റെ സംസാരത്തിലാണ്, അവന്റെ വചനങ്ങളിലാണ്, അവന്റെ മൊഴികളിൽ മാറ്റമുണ്ടാകുന്നു. ദൈവത്തോട് സംസാരിക്കുന്ന അനുഭവത്തിൽ തന്നെ നമ്മുടെ തന്നെ മൊഴികളിൽ മാറ്റമുണ്ടാവുക. ഉദാഹരണമായിട്ട് എടുക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ സംസാരം നടത്തുന്ന ശമരിയക്കാരി സ്ത്രീയാണ്. സുക്കാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് യേശു തമ്പുരാൻ വളരെ ദൈർഘ്യം കൂടിയ ഒരു സംഭാഷണം നടത്തുകയാണ്. വളരെ രസകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിനേക്കാൾ അധികമായി വാക്യത്തിൽ കൂടുതലാണ് യഥാർത്ഥത്തിൽ ഈ 4-ാം അധ്യായത്തിൽ മുഴുവനായിട്ട് എന്ന് ആ സ്ത്രീയോട് സംസാരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം ചോദിച്ചതേ ഉള്ളൂ, വെള്ളം ചോദിച്ച ക്രിസ്തുവിനെ വിടാതെ ആ വാക്യത്തോടെ മുഴുവനും നേരം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. വെള്ളം കോരുവാൻ തക്കോണം കടന്നു വരുന്ന ഒരു ദൗത്യമാണ് ആ ശമരിയ സ്ത്രീക്കുള്ളത്. ഉച്ച നേരത്ത് വെള്ളം കോരുവാൻ തക്കോണം വരുന്നത് ആ കാലഘട്ടത്തിലെ ഒരു വിപരീതമായ തലമാണെങ്കിൽ പോലും ഉച്ച നേരത്ത് വെള്ളം കോരുവാൻ തക്കോണം ആ ദൗത്യമായിട്ട് ദൈവസന്നിധിയിലേക്ക് ആ കിണറിന്റെ അരികിലേക്ക് വരുന്നു. അവിടെ ക്രിസ്തു ഉണ്ടായിരുന്നു. ക്രിസ്തുവുമായുള്ള സംഭാഷണത്തെ വേളയിൽ 28-ാം വാക്യം 4-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവൾ പോരുവാൻ കൊണ്ടുവന്ന കുടം അവിടെ വെച്ചിട്ട് അവൾ സ്വന്തം ദേശത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിന് വേണ്ടി വേറൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണ്. വെള്ളം കോരുക എന്നുള്ള ദൗത്യമായിട്ടാണ് കടന്നു വരുന്നത്. എന്നാൽ ദൈവത്തോട് ചേർന്നുള്ള സംഭാഷണ വേളയിൽ അവൾ അവളുടെ ദൗത്യത്തെ മറന്ന് പുതിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്റെ ദേശത്തേക്ക് പോവുകയാണ്. ഇവിടെ ഉള്ളത് പറയുന്നില്ല, നമുക്ക് ആ ഭാഗങ്ങളൊക്കെ നല്ലോണം അറിയാവുന്നതുകൊണ്ട് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടും ഞാൻ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല. ഭാഗങ്ങളിൽ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ കർത്താവ് അവളോട് പറയുന്നില്ല നീ എന്നെ പറ്റി പോയി നിന്റെ ആളുകളോട് പറയണമെന്ന്, അവളോട് ഉപദേശിക്കുന്നൊന്നുമില്ല. എന്നാൽ അവൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 28-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. 28-ാം വാക്യത്തിൽ അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുന്നേ അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കിലേക്ക് വന്നു അവരുടെ ശിഷ്യന്മാർ. തുടർന്ന് വാക്യങ്ങളെ കൊണ്ട് നീങ്ങുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അവളുടെ ദൗത്യം വെള്ളം കോരുക എന്നുള്ളതാണെങ്കിൽ ആ ദൗത്യത്തെ വിസ്മരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് അവൾ അവളുടെ പട്ടണത്തിൽ വന്ന് ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം അറിയിക്കുകയാണ്. ഷീ പ്രൊക്ലെയിംഡ് ദ ഗോസ്പൽ ഓഫ് ഗോഡ്. വെള്ളം കോരുക എന്നുള്ള നിസ്സാരമായ ദൗത്യമായിട്ട് വന്ന് ദൈവസന്നിധിയിൽ കുറെ സംഭാഷണങ്ങൾ നടത്തിയതിനു ശേഷം അവൾ അവളുടെ ദൗത്യത്തെ മറന്നുകൊണ്ട് ദൈവത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുകയാണ്. 39-ാം വാക്യം വീണ്ടും നമ്മൾ വായിച്ചു കാണുന്നുണ്ട്. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞെന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കു നിമിത്തം ആ പട്ടണത്തിലെ പല ചമീരും അവനിൽ വിശ്വസിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, സുവിശേഷത്തെ അറിയിക്കുവാൻ തക്കവണ്ണം ഒരു സ്ത്രീഹ കണക്ക് ആ സ്ത്രീ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് ചിലവിടുന്ന ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളുമായിട്ടൊക്കെ ആകാം ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നാം മുക്തം നടക്കുന്നത്. എന്നാൽ എന്റെ സ്വന്തമായ ആവശ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തോട് ചേർന്നുള്ള ഈ പ്രാർത്ഥനയുടെ സംഭാഷണ വേദി തീർച്ചയായും എന്റെ ദൗത്യങ്ങൾക്കവിടെ പ്രസക്തിയില്ലാതെ നാഥന്റെ ദൗത്യം അത് അറിയിക്കുവാൻ തക്കവണ്ണമുള്ള പുതിയ ദൗത്യത്തിന്റെ വാഹകരായി ഞാനും നിങ്ങളും മാറ്റപ്പെടുന്നു. ഈ നോമ്പിന്റെ പൂർണ്ണതയും ഇത് തന്നെയാണ്. ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്നുള്ള സന്ദേശം, ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ച ആനന്ദത്തെ അത് മാലോവരോട് പറയുന്നതാകണം, എന്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നതാകണം യഥാർത്ഥത്തിൽ ഈ നോമ്പിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ സംഭാഷണങ്ങൾക്ക് മൊഴികൾക്ക് മാറ്റമുണ്ടാവും. സ്വാഭാവികമായ നിസ്സാര കാര്യങ്ങളെപ്പറ്റി നമ്മൾ ശബ്ദമെടുത്ത് ഉയർത്തുന്നവർ ദൈവത്തോട് ചേർന്നിരുന്ന് ഈ നോമ്പിന്റെ ഉപവാസത്തിന്റെ അനുഭവങ്ങളെ കൂടി കടന്നുപോയി പൂർത്തീകരണം ഉണ്ടാകുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അറിയിക്കുന്നവരായി മാറും. യഥാർത്ഥത്തിൽ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ ലക്ഷ്യം വെക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്ന് പറഞ്ഞത് നമ്മുടെ കാഴ്ചകളിൽ ദർശനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണെങ്കിൽ, രണ്ട് സംസാരങ്ങളിൽ മൊഴികളിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. മൂന്നാമത് അവസാനമായി പറയുന്നത് പദം മൗനം എന്നുള്ളതാണ്. ദൈവത്തിന്റെ ചില മൗനങ്ങൾ പല അർത്ഥങ്ങളും നൽകുന്നുണ്ട്. ദൈവാരാധനയുടെ ദൈവത്തോട് ഉപവസിക്കുമ്പോൾ, ദൈവസാന്നിധ്യത്തിൽ നിലകൊള്ളുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ചില മൗനങ്ങൾ, ചില അനുഭവങ്ങൾ നമുക്ക് നൽകുന്നു. നമ്മൾ പലപ്പോഴും ഉദാഹരിക്കാറുള്ളതാണ്, എന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം എന്നോട് നിശബ്ദനായി നിലകൊള്ളുന്നു എന്നുള്ളത്, ഇടപെടുന്നില്ല എന്നുള്ള സങ്കടങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആ പാപിനിയായ സ്ത്രീയുടെ സംഭവം വ്യക്തതയുള്ള സംഭവമാണ്. ആ സംഭവത്തിൽ ആ പാപിനിയായ സ്ത്രീയെ യഹൂദന്മാർ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ അരികിൽ കൊണ്ടിരുത്തുന്ന സാഹചര്യത്തിൽ ക്രിസ്തു ആ സ്ത്രീയോട് നടത്തുന്ന സമീപനം എന്ന് പറയുന്ന ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറയാം, മൗനം പാലിച്ചു എന്നതാ. അവിടെ എഴുതുന്നുണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നുള്ള പറയുന്നത്. നിശബ്ദത, ക്രിസ്തുവിന്റെ ചില നിശബ്ദത അവളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു പാപിനിയായി ഒരു ഗണികയായ സ്ത്രീയോട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. അവിടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ പറ്റി ചോദിച്ച് ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുവാൻ തക്കുവാനും സാധിക്കുമായിരുന്നു. എന്നാൽ അവിടെയൊന്നും ക്രിസ്തു ഒരു ചോദ്യവും ഉയർത്തുന്നില്ല, അവളോട് ഒരു ചോദ്യവും ചോദിക്കാതെ മൗനമായി നിലകൊള്ളുകയാണ്. ഒരു ചോദ്യം ചോദിച്ചായിരുന്നെങ്കിൽ അവൾക്കൊരു ആശ്വാസം ആയേനെ. എന്നാൽ ആ ആശ്വാസത്തിന് പോലും വകയില്ലാതെ ഇവൻ എന്താ ചോദിക്കാത്തെന്നുള്ള നിലയിൽ ആ ഏറ്റവും ഒടുവിൽ അവളോട് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണല്ലോ, ഗോ ഇൻ പീസ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഈ സമാധാനത്തിൽ പോവാ, ഇനി ആവർത്തിക്കില്ല, അങ്ങനെ തന്നെ ചെയ്യുവീൻ എന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞ് വിടുന്നത്. സമാധാനത്തോടെ പോകുക, വലിയ ദൗത്യം ഏൽപ്പിക്കുക. ക്രിസ്തുവിന്റെ നിശബ്ദത അവളുടെ ആ പാപ അവസ്ഥയെ പറ്റി തീർച്ചയായും അവൾക്കൊരു സ്വയം പരിശോധന നടത്തുവാനും അവസാനമായ മൊഴിഞ്ഞ വാക്കുകൾ ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്ന ഉപദേശം തീർച്ചയായും അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കോണം സാധിച്ചു എന്നുള്ളതാണ്. ഔദാസികമാകുന്ന അനുഭവങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പാപം മോചിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ ആരാധനയും വിട്ട് പോകുന്നത്. ഇനി തെറ്റ് ചെയ്യുകയില്ല എന്നുള്ളൊരു ദൗത്യം ഇത് ഓരോ കുംഭസാരവും ഓരോ നോമ്പാനുഭവങ്ങളിൽ കൂടിയൊക്കെ കടന്ന് അനുതാപങ്ങളിൽ കൂടി കടന്നുപോയി നമ്മൾ ഏറ്റെടുക്കുന്ന തീരുമാനമാണ്. പലപ്പോഴായി ആ തെറ്റിലേക്ക് വീണ്ടും വഴുതി പോകാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിന് ഈ സ്ത്രീയെ പോലെ ഒരു മാറ്റം ഉണ്ടാകണം. വേദഭാഗത്ത് പിന്നെ നമ്മൾ അവളെ കാണുന്നില്ല എങ്കിൽ നമുക്ക് ചിന്തിക്കാം അവളുടെ വീട്ടിലേക്കുള്ള വരവിൽ അവളെ പ്രതീക്ഷിച്ചിരിക്കുന്ന മറ്റുള്ള വ്യക്തികളെ പോലും മാനസാന്തരപ്പെടുത്തുവാൻ അവളെടുത്ത തീരുമാനം, ഇനി ഞാൻ തെറ്റിലേക്ക് പോവുകയില്ല എന്നുള്ള തീരുമാനം മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവൾക്ക് സാധിക്കും എന്നുള്ള മാറ്റം, ആ മാനസാന്തരത്തിന്റെ മാറ്റം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മൗനത്തിൽ നിന്ന് അവളിൽ ഉണ്ടായ ഒരു മാനസാന്തരവും അനുതാപവുമാണ്. മറ്റുള്ളവരെ തെറ്റിലേക്ക് നയിക്കുവാൻ തക്കോളം അവൾ ഇനി നിലവ് കൊടുക്കുകയില്ല എന്നുള്ള ഒരു വലിയ ദൗത്യം. ഓരോ ആരാധന കഴിയുമ്പോഴും പട്ടക്കാരൻ പറഞ്ഞു വിടുന്നത് ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾ സമാധാനത്താലെ പോകുകയും. ഈ ആശംസ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. പാപം അനുതാപത്താൽ അനുദപിച്ച ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴുകപ്പെട്ട കർത്താവിന്റെ തിരിച്ചു രക്തങ്ങൾ അനുഭവിച്ച് സമാധാനത്താലെ പോകുകയും എന്ന് പറയുമ്പോൾ നമ്മെ തന്നെ സ്വയം പരിശോധന നടത്തി ഏറ്റു പറഞ്ഞ പാപങ്ങളിലേക്ക് ഇനി ഞാൻ പോകത്തില്ല എന്നും ഞാൻ മുഖാന്തരം എന്നോട് ചേർന്നിരിക്കുന്ന ജീവിതങ്ങളെയും പ്രോജലിപ്പിക്കുവാൻ തക്കോണം എനിക്ക് സാധിക്കും എന്നുള്ള ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രാർത്ഥനകൾക്കൊന്നും മറുപടി ലഭിച്ചു എന്നുള്ള മറുതലിക്കുകളും പ്രയാസങ്ങളും ഒന്നുമല്ല നമുക്ക് വേണ്ടത്. ആ മൗനത്തിൽ യഥാവണ്ണം നാം നമ്മുടെ പാപങ്ങളെ യഥാവണ്ണം തിരിച്ചറിഞ്ഞ് അതിനെ തിരിച്ച് മനസ്സിലാക്കി അനുദപിച്ച് ദൈവത്തിൽ നിന്ന് പാപമോചനം പ്രാപിക്കുവാൻ തക്കോണം ഇടയാകണം. ആരാധനയിൽ സംബന്ധിക്കുന്നവരും സംബന്ധിക്കാത്തവരും തമ്മിലുള്ള അന്തരം ഇതായിരിക്കണം. ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ യഥാവണ്ണം പാപങ്ങളെ തിരിച്ചറിഞ്ഞ് അനുദപിച്ച് ഇനി ഞാൻ പാപം ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങി മറ്റുള്ളവരെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കുള്ള ദൗത്യത്തിന്റെ വാഹകരായി തീരുവാൻ തക്കണം ഇദ്ദേഹം. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങളെ പറ്റിയാണ് ചിന്തിച്ചത്. ഒന്ന് ഞാൻ പറഞ്ഞു വെച്ചത് നമ്മുടെ കാഴ്ചയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. കാഴ്ചയിലുണ്ടായ ദൈവദർശനത്തിൽ ആരാധനയുടെ അനുഭവത്തിൽ ഞാൻ എന്റെ പാപാവസ്ഥയെ പറ്റി തിരിച്ചറിയുന്നു. പാപാവസ്ഥയിൽ ഞാൻ മോചനം പ്രാപിക്കുന്നു. മോചനത്തിന് ശേഷം ദൈവത്തിന്റെ വലിയ ദൗത്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. രണ്ടാമതായി പറഞ്ഞത് നമ്മുടെ മൊഴികളിലെ സംസാരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ദൈവസന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നത് എന്റെ എന്തെങ്കിലും ദൗത്യമായിട്ടും എന്റെ എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ടാണ്. എന്നാൽ ദൈവത്തോടുള്ള സംവാദ വേളയിൽ എന്റെ ദൗത്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. ഞാൻ മുഖാന്തരം എന്നോട് ചേർന്നിരിക്കുന്നവർക്ക് കൂടി മാറ്റം സൃഷ്ടിക്കുവാനും ക്രിസ്തുവിനെ കടിപ്പിക്കുവാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അറിയിക്കുവാൻ തക്കോണം കാരണമായി തീർന്നു. മൂന്നാമത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ക്രിസ്തുവിന്റെ മൗനത്തെ പറ്റിയാണ്. ആരാധനയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകുന്ന മൗനം നമ്മെ തന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കും. നിങ്ങൾ സമാധാനത്താലെ പോകുവിനെന്നുള്ള വാക്ക്, നമ്മൾ ഏറ്റു പറഞ്ഞ പാപങ്ങളിലേക്ക് ഇനി ഞാൻ വീണ് പോകുകയില്ലെന്നുള്ള ദൃഢനിശ്ചയം, അത് എന്നിലും ഒപ്പം എന്നോട് ചേർന്ന് ഏൽക്കുന്ന സമൂഹത്തെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആ ദൗത്യത്തിന്റെ വാഹകരാകുവാൻ തക്കവണ്ണം ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്കിടയാകാം. നോമ്പിന്റെ പൂർണ്ണതയിൽ നമ്മുടെ ദർശനങ്ങളിലും നമ്മുടെ സംസാരങ്ങളിലും ഒപ്പം നമ്മുടെ പ്രാർത്ഥനകളിലും പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ വേദവിചാരങ്ങൾ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസമരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുന്ന ആവശ്യം.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ തിരുമേനി വന്ന വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസികളെ, അനുഗ്രഹീതമായൊരു സന്ദേശം നോമ്പുകാലത്തിന് ഉചിതമായി നമുക്ക് ലഭിക്കപ്പെടുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം പ്രിയപ്പെട്ട ടോണി എം യോഹന്നാൻ അച്ഛനിലൂടെ സാധിപ്പിച്ചു എന്നുള്ളത് ഇന്നത്തെ പ്രഭാതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. അദ്ദേഹം കാർത്തികപ്പള്ളി സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നതോടൊപ്പം ബൈബിൾ പ്രഭാഷണ കലയിൽ അനുഗ്രഹീതമായി തന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കൃത്യമായി നമുക്കൊക്കെ അറിയത്തക്കവണ്ണം അച്ഛന്റെ വാക്കുകൾ അത്രയും പ്രബലവും ശ്രേഷ്ഠവും അനുഗ്രഹീതവുമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. മതങ്ങളിൽ ഏറിയ മതങ്ങളും ഉപവാസവും നോമ്പും പ്രാധാന്യത്തോടെ കാണുന്നവരാണ്. നമ്മൾ വിശ്വസിക്കുന്ന ക്രൈസ്തവ മതത്തിന്റെയും ഏറ്റവും അടിസ്ഥാനമായൊരു കാര്യത്തിൽ ദൈവത്തോടെ കൂടെ വസിച്ചും ദൈവത്തെ മനസ്സിൽ മനനം ചെയ്തും ദൈവത്തോടുകൂടി കൃത്യമായി അകലാത്തൊരു ബന്ധത്തിൽ നടക്കുവാൻ ശ്രദ്ധേയമായി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നോമ്പുകാലം. പലപ്പോഴും നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലുമൊക്കെ കൂട്ടുകെട്ടിലൂടെയോ വാക്കിലൂടെയൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കാറുണ്ട്. ദൈവത്തെ അറിയിക്കാതെ ദൈവമില്ലെങ്കിലും ഞങ്ങൾക്കിത് ശ്രദ്ധേയമായി ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിൽ, എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ആ കൂട്ടത്തിൽ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹീതമായ ഹൃദയബന്ധത്തിലേക്ക് അടുത്തു വരുന്നൊരു രംഗം ഇതാണ് നോമ്പുകാലം. ഈ നോമ്പിലൂടെ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ഇടവകയ്ക്ക് ഒരു കുടുംബത്തിന് ഏതൊക്കെ മേഖലകളിൽ നിശ്ചയമായും ബന്ധമുണ്ടാകണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്ന മേഖലകളിലൂടെ പഠിപ്പിച്ച മേഖലകളിലൂടെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ വരച്ചു കാണിച്ചു. ഒരു ദാർശനിക സ്വഭാവം, നമ്മുടെ വാക്കുകളിലൂടെ നമുക്കുണ്ടാകേണ്ടുന്ന പരിശീലനം, പ്രാർത്ഥനയും മൗനവും ഇതിലൂടെ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു വ്യക്തിപരമായ പരിശീലനം, ഇതിലൂടെ ദൈവദർശനം മുഖാന്തരം ജീവിതത്തിന്റെ ദിശാബോധം മാറ്റപ്പെട്ട് വീണ്ടും
ആധ്യാത്മിക ചിന്തകൾ കൊണ്ടും ആധ്യാത്മിക ശക്തി കൊണ്ടും നമ്മളെ പ്രബലപ്പെടുത്തുവാനുള്ള ഒരു അവസരമായിട്ട് അച്ഛൻ നമ്മളോട് സംസാരിച്ചു. യഥാർത്ഥത്തിൽ പിതാക്കന്മാരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം നമ്മൾ ഒരുപോലെ വായിച്ച് ആ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. ഇപ്രകാരം ഒരു സംഘമായി കൂടിയിരുന്ന് പ്രാർത്ഥനാപൂർവം ദൈവത്തിന്റെ വചനം ശ്രവിക്കാനായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഗൗരവമായി കടന്നു വരുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മളിരുന്ന് ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നവരാ, പക്ഷെ പലപ്പോഴും പലതും നമ്മളെ സ്പർശിക്കാറില്ല. എന്നാൽ ഈ സോബോറോ പ്രാർത്ഥനയിലൂടെ നമ്മൾ അല്പസമയം ഇതിനു വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഏത് ദേശത്തിരിക്കുന്നോ ഏത് ദേവാലയത്തിലിരിക്കുന്നോ ആ ദേവാലയം ആ ദേശം നമ്മൾ ഉൾപ്പെടുന്ന കുടുംബങ്ങളൊക്കെ അനുഗ്രഹീതമാവുകയാണ്. ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു സന്ദേശം. അങ്ങനെയെങ്കിൽ ഇന്ന് കേൾപ്പാൻ മുഖാന്തരമായി ദൈവം തെരഞ്ഞെടുത്ത നമ്മളിലൂടെ ഈ ദൈവദർശനം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാനായിട്ട് നിശ്ചയമായും സാധിക്കണം. ഈ കാലഘട്ടത്തെ പിതാക്കന്മാർ രേഖപ്പെടുത്തുന്നത് ഇറ്റ്സ് എ ടൈം ഫോർ ഇന്റൻസിഫൈഡ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പ്രേയർ. ഇറ്റ് ഈസ് എ ടൈം ഫോർ സെൽഫ് എക്സാമിനേഷൻ. ഇറ്റ് ഈസ് എ ടൈം ഫോർ കൺഫഷൻ. ആൻഡ് ഇറ്റ് ഈസ് എ ടൈം ഫോർ പേഴ്സണൽ ഇംപ്രൂവ്മെന്റ്. ആൻഡ് ഇറ്റ് ഈസ് എ ടൈം ഫോർ റിപ്പന്റൻസ്. ആൻഡ് ഇറ്റ് ഈസ് എ ടൈം ഫോർ റെസ്റ്റിറ്റ്യൂഷൻ ഫോർ സിൻസ് കമ്മിറ്റഡ്. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് എ ടൈം ഫോർ ആൻഡ്സ് ഗിവിംഗ്. ഇതൊക്കെ നമ്മൾ പിതാക്കന്മാരിലൂടെ പഠിച്ചതാണെങ്കിലും ക്രിസ്തു പഠിപ്പിച്ച മാർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മൂന്ന് വ്യക്തമായ ചിന്തകളെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ട ടോണി അച്ഛനോടുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും ഇതിന് ശ്രദ്ധേയമായ സ്ഥാനമുണ്ടാകും. വലിയവന് ജീവിതം ഇടയാക്കട്ടെ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ തുടർന്നുള്ള ശുശ്രൂഷകളിലും ഇടവക ശുശ്രൂഷകളിലുമൊക്കെ കൂടുതൽ മാനവികതയോടെ ദൈവസ്നേഹത്തോടെ അതിന് പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ എന്റെ വാക്ക് ഞാനിവിടെ പൂർണ്ണമാക്കട്ടെ.
താങ്ക് യു അച്ഛ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ഐശക്കച്ചൻ അച്ഛൻ പ്രാർത്ഥിക്കാം. അച്ഛ
പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം.
അത്യാവശ്യം അമ്മയുടെ പേരുകളൊന്ന് പറയും. റെജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജിമ്മി, സാറാമ്മ, അലീസ് ജോസഫ്, ലളിത, ലോറൻ, ടാബു, മോളി, മോളി ഫ്രം ഡാലസ്, മോളി ഫ്രം ഹ്യൂസ്റ്റൺ, മിഷേൽ, ജോയൽ, ജിയ, സൂസൻ, ബെഞ്ചമിൻ, ഉതുപ്പ്, വത്സമ്മ, മറിയാമ്മ, അലക്സാണ്ടർ, പ്രതിഭ, ജോളി, ലിൻസി, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ചിക്കാഗോയിൽ ഒരു പ്രിയ സഹോദരൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അദ്ദേഹത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം.
കരുണാസമ്പന്നനായ കർത്താവെ, നല്ല ദിവസത്തിനായി, നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായി, നോമ്പുകാലത്തിന്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് ഞങ്ങളെ പ്രവേശിച്ചതിനായി, ഈ കൂട്ടായ്മയെ ആചരിപ്പാനായി ദൈവം ഞങ്ങൾക്ക് തന്ന നിയോഗത്തെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ദൈവമേ, മിക്കനായ മോശയും കഴിവ് കൂടുതൽ ഉണ്ടെന്ന് വിശേഷിപ്പിക്കാത്ത യോശുവയും ഒക്കെ ദൈവം തമ്പുരാന്റെ കൃപയിൽ തെരഞ്ഞെടുത്തപ്പോൾ അവരിലൂടെ അനേക ലക്ഷങ്ങൾ ദൈവവിശ്വാസത്തിലേക്ക് അതിന്റെ സ്വർഗീയമായ സന്തോഷത്തിലേക്ക് നിലനിൽക്കുവാൻ അവരിലൂടെ സാധ്യമാക്കിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരും കൂടി വരുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടുന്ന ഭവനം, ഞങ്ങൾ ഉൾപ്പെടുന്ന ദേശം, ഞങ്ങൾ ഉൾപ്പെടുന്ന ഇടവക, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വലിയ സമൂഹമായി, സമൂഹത്തിന്റെ പ്രതിനിധികളായി ഞങ്ങൾ കടന്നെത്തുമ്പോൾ വലിയവനായ ദൈവം ഞങ്ങളിലൂടെ വ്യാപരിപ്പിക്കുന്ന ദൈവാനുഗ്രഹങ്ങളെ മറ്റുള്ളവരിലേക്ക് നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സജ്ജരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചന ഭേദഭാഗത്തിലൂടെ ഞങ്ങൾ കേട്ടത് ഞങ്ങളേറെ കേട്ട് പരിചയമുള്ളതാണെങ്കിലും ഒരു അധ്യാപകന്റെ ശൈലിയിൽ ഞങ്ങളെ പഠിപ്പിക്കുവാനായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരു അഭിഷിക്തൻ കടന്നു വരുമ്പോൾ അതിലൂടെ ഞങ്ങൾ പരിചയപ്പെടുന്നത് അല്പം ശ്രദ്ധേയമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്ന ദൈവകൃപയ്ക്കും സാവകാശത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്ന ദർശന സ്വഭാവവും ഞങ്ങളുടെ വാക്കുകളിലൂടെ ഞങ്ങൾ പരിചയിക്കേണ്ടുന്ന പരിശീലനവും പ്രാർത്ഥനയിലൂടെയും മൗനത്തിലൂടെയും ഞങ്ങൾ പരിചയപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടുന്ന വിഷയങ്ങളെയും ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഇതെല്ലാം കേട്ട് അതിന് വിധികർത്താക്കളായി തീരുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്കത് പ്രാവർത്തികമാക്കുവാനുള്ള അവകാശവും കൃപയും നൽകണമേ എന്നും അപേക്ഷിക്കുന്നു. ഈ കടന്നു വന്നവരിൽ വിവിധ അപേക്ഷകളും പ്രാർത്ഥനകളുമായി കടന്നു വന്ന ഏറെ പേരുണ്ടല്ലോ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും, ഞങ്ങൾ ഉൾപ്പെടുന്ന ഇടവകകളെയും, ഞങ്ങളുടെ അഭിഷിക്തന്മാരെയും, ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ മഹാപുരോഹിതനെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കാരുണ്യം മൂലം, കൃപ മൂലം ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ ലഭിക്കപ്പെടുവാൻ സഹായിക്കണമേ. രോഗം മൂലം ബുദ്ധിമുട്ടുന്ന ഏറെ പേർ, പ്രത്യേകിച്ച് രോഗശൈലായിരുന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഈ രോഗത്തെ മാറ്റിമറിക്കുവാൻ അല്ലെങ്കിൽ ശമിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനയും അതിനോട് ചേർത്ത് വെക്കുന്നു. ദൈവം അതിന് അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യണമേ. മരണത്തോട് മല്ലടിക്കുന്നവർ, പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നവർ, അപകടത്തെ മുഖാമുഖം കാണുന്നവർ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, മക്കളെക്കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ നിർവഹിക്കപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രയാസപ്പെട്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്നവർ, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകളോ പ്രതിസന്ധികളോ ഉണ്ടായി കുഞ്ഞുങ്ങളെ പോലും ഓർക്കാതെ വിവാഹമോചനത്തിലേക്ക് പലപ്പോഴും കടന്നുപോകുന്നവരെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവം നൽകുന്ന അനുഗ്രഹീതമായ കുടുംബ ബന്ധവും മക്കളും പരിശുദ്ധാത്മ നിറവിൽ കാത്തു സൂക്ഷിപ്പാനുള്ളതാണെന്നുള്ള ദൈവികമായ ചിന്ത കൊണ്ട് ഞങ്ങളെ നയിക്കണമേ. സ്വർഗീയനായ കർത്താവേ, ഞങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളിൽ അങ്ങയുടെ ദിശാബോധം ഞങ്ങൾക്ക് നൽകുകയും തെറ്റുകൂടാതെ കുറവ് കൂടാതെ ഓരോ കാര്യങ്ങളും പൂർത്തീകരിക്കാനും ദൈവ ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചും ഞങ്ങളുടെ ചിന്തകളിൽ ഉൾപ്പെടുത്തിയും നല്ല തീരുമാനങ്ങൾ എപ്പോഴും കൈക്കൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണം. ഈ സുബോറോ പ്രാർത്ഥന ആരംഭം കുറിക്കുവാൻ ദൈവം തമ്പുരാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത മഹാപുരോഹിതന്മാർ, അഭിഷിക്തന്മാർ എല്ലാവരെയും, ഇപ്പോഴത് നയിക്കുന്ന അഭിഷിക്തന്മാരെ, മഹാപുരോഹിതനെ എല്ലാം ദൈവം കൃപ കൊണ്ട് നിറയ്ക്കണം. കൂടി വന്നിരിക്കുന്ന ഞങ്ങളെയും അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കി സന്തോഷത്തോടെ കുരുടൻ കാഴ്ച പ്രാപിച്ച് മടങ്ങിയതുപോലെ, കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ച് ദേവാലയത്തിലേക്ക് മടങ്ങിയതുപോലെ, തളർവാദ രോഗി കിടക്കയെടുത്ത് സന്തോഷത്തിനായി നടന്നതുപോലെ, ഞങ്ങൾക്കും ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലൊരു പ്രത്യാശയുടെ കിരണം ഉണ്ട്. ദൈവം ഞങ്ങളെ വഴി നടത്തുമ്പോൾ അവൻ രക്ഷകനാണ്, രക്ഷിപ്പാൻ കഴിയാത്തവനല്ല. ഈ ചിന്തകൾ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ നിറയ്ക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു അവധിക്കാലം ചെലവഴിക്കുന്നുവെങ്കിലും അവർ നന്മയിൽ അധിഷ്ഠിതമായ ഒരു അവധിക്കാലം ചെലവഴിക്കലിലേക്ക് കടന്നുപോകുവാൻ അവരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങളെയും വാഴ്ത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായി ദൈവം തമ്പുരാൻ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇടപെടാതെ സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ.
ആശീർവാദത്തിനായ തലകളെ വണക്കാം. നമുക്ക് ഇന്ന് നല്ല ദൂത് നൽകിയ ടോണി അച്ഛനോട് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നല്ല ദൂതനായി ദൈവം തമ്പുരാൻ അച്ഛനെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയ വൈദികരെയും ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവിക സമാധാനം എല്ലാവർക്കും ലഭിക്കട്ടെ. മനുഷ്യനാലാവാത്ത ദൈവിക സമാധാനം ഉയരത്തിൽ നിന്നെല്ലാവർക്കും ലഭിക്കാൻ തക്കണം. ഈ നോമ്പുകാലം പ്രത്യേകമായിട്ട് നമുക്ക് അവരെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്ഥാവേ ഞങ്ങളെല്ലാവരുടെ കൂടെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഭിയുന്ന തിരുമേനിയോട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വൈദികരോടും, പ്രത്യേകിച്ച് വളരെ ഹൃദ്യമായി ദൈവശുശ്രൂഷ നിർവഹിച്ച് നമ്മളെ ധന്യമാക്കിയ ടോണി അച്ഛനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരോടും നന്ദി. ഐസക് അച്ഛൻ അതുപോലെ തന്നെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഈ ശനിയാഴ്ചയാണ് അതിന്റെ ശുശ്രൂഷ നടക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണം. എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് ഈ രണ്ട് വൈദികരും ഈ പ്രാർത്ഥനയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ്. നിരന്തരം പ്രാർത്ഥനയിലും നേതൃത്വം നൽകുകയും ഈ പ്രാർത്ഥനയുടെ എല്ലാ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും, അത് പ്രാർത്ഥനയുടെ രൂപത്തിലാണെങ്കിലും ദൈവവചന ശുശ്രൂഷ രൂപത്തിലാണെങ്കിലും അവരുടെ സാധന്യം സാന്നിധ്യം നന്ദിപൂർവ്വം ഓർക്കേണ്ടതും വിലമതിക്കപ്പെട്ടതുമാണെന്നതിൽ സംശയമൊന്നുമില്ല. ആമുഖമായിട്ട് ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ഇതുവരെ മാമനച്ചനും വി സി വർഗീസിനും എന്ന് പറഞ്ഞെങ്കിൽ ഇനി രണ്ട് കോർപ്പിസ്കോപ്പുമാരെന്ന് അനൗൺസ് ചെയ്യത്തക്കവണ്ണം ദൈവം അവർക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് കൊടുക്കാൻ പോകുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷയൊക്കെ ധന്യമാകാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ രണ്ടു പേർക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും ഉദരാസനത്തിലെ എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. എല്ലാം ധന്യമായി തീരുവാൻ ഇടവരട്ടെ. അതോടൊപ്പം തന്നെ ശുശ്രൂഷ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ബൈബിൾ വായിക്കാനടന്ന് ചോദിക്കെങ്കിലും ആന്റിക്ക് സാധിച്ചില്ല, അടുത്ത ആഴ്ച ആന്റി വായിച്ചോളും. അതുപോലെ തന്നെ ഇതിന്റെ ചുമതലകളിൽ പ്രിയപ്പെട്ട മനോജ് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഉറക്കാം. ദൈവമേ ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.